Why do people want to be at work? To feel heard, appreciated, part of something, and to know there's a career path for everyone. Inclusive workplaces are linked to increased innovation, productivity, and employee satisfaction. Make your organisation a place where people want to be. For inclusion and diversity training, visit inclusion-program.com.au. നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
5% ഡെപ്പോസിറ്റിൽ ഓസ്ട്രേലിയയിൽ ആദ്യ ഭവനം വാങ്ങാൻ സഹായിക്കുന്ന ഫസ്റ്റ് ഹോം ബയർ ഗ്യാരണ്ടി സ്കീം 1 October നടപ്പിലാക്കുമെന്ന് ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ? 5% ഡെപ്പോസിറ്റ് കയ്യിലുണ്ടെങ്കിൽ വീട് വാങ്ങുവാൻ സാധിക്കുമോ? ഇത്തരം നിരവധിയായ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. സിഡ്നിയിലെ ഡിസയർ മോർഗേജ് സൊല്യൂഷൻസിൽ മോർഗേജ് കൺസൾട്ടന്റായ ബിബിൻ പോളാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം ബിബിൻ പോൾ SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ജോജോ.
ബിബിൻ, ഈ ഫസ്റ്റ് ഹോം ബയേഴ്സ് ഗ്യാരണ്ടി സ്കീം മുൻപ് പറഞ്ഞിരുന്നതിലും നേരത്തെ നടപ്പിലാക്കുവാൻ ഫെഡറൽ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ഈ മാറ്റങ്ങളൊക്കെ ഗുണകരമാണോ?
തീർച്ചയായും ജോജോ. അതായത് ഈ ഫസ്റ്റ് ഹോം ബയർ ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത് ബേസിക്കലി നോ LMI, 95% ലോൺ, നോ LMI, ഇതാണ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. പഴയ സ്കീമില് അതിന്റെ ലിമിറ്റഡ് നമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, പ്രോപ്പർട്ടി ക്യാപ്പ് അതും കുറവായിരുന്നു. ഇപ്പൊ ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടാണ് ഇത് ഈ പുതിയ 1 October ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഈ സ്കീം ഗുണകരമാകുന്നത്.
പുതിയ തലമുറയെ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി എന്നാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ന്യൂ ജനറേഷൻ, അതായത് ചെറുപ്പക്കാരായ ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് നേട്ടമുണ്ടാക്കുന്നതാണ് ഈ പദ്ധതി.
അതെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രോപ്പർട്ടി പ്രൈസ് നോക്കുവാണെങ്കിൽ അതിന്റെ മെയിൻ ഫാക്ടർ, അഫോർഡബിൾ ആകാത്തതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ ഡിപ്പോസിറ്റ് ആണ്. 20% ഡിപ്പോസിറ്റ് കൊടുക്കുവാണെങ്കിൽ LMI എന്ന് പറയുന്നത് ഒഴിവായി കിട്ടും. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഒരു യൂണിയൊക്കെ പഠിച്ച് ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാള് ജോലി സ്റ്റാർട്ട് ചെയ്ത് ഈ പറയുന്ന 10 വെയിറ്റ് ചെയ്യണം ഈ ഡിപ്പോസിറ്റ് ഉണ്ടാവാനായിട്ട്. അപ്പൊ നോർമലി ഇത് ഈ നേരത്തെ ജോജോ പറഞ്ഞ പോലെ ന്യൂ ജനറേഷനെ ഹെൽപ്പ്, പുതിയ ആൾക്കാരെ പുതിയ ജനറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഈ ഡിപ്പോസിറ്റ് അവർക്ക് വേണ്ടി വരില്ല, കാരണം 95%. അപ്പൊ വെറും 5% മാത്രം മതി. അപ്പൊ അതിന്റെ വേറൊരു സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നോർമലി നമ്മുടെ പേരൻസ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, പേരൻസിന്റെ പ്രോപ്പർട്ടി ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പേരൻസ് ഹെൽപ്പ് ചെയ്യും അവരുടെ കിഡ്സിന് വേണ്ടിയിട്ട്. അതിന് പേരന്റ് ഗ്യാരണ്ടോർ ആയിട്ട് അവർ വരുന്നു. അങ്ങനെ ഒരു സ്കീം ബാങ്കുകൾക്ക് ഉണ്ട്. അപ്പൊ അത് പൊതുവെ ഉണ്ട്. അങ്ങനെ അല്ലാത്തവരെയാണ് ഇത് ശരിക്കും ഹെൽപ്പ് ചെയ്യുക. അപ്പൊ അവർക്ക് 95% ലോൺ കിട്ടും, 5% ഡിപ്പോസിറ്റ് മതി. നമ്മളെ പോലെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അവർ വരുന്നവർക്ക് അവർക്ക് ബോറോയിങ് കപ്പാസിറ്റി പൊതുവെ ഉണ്ടാവും. ഒരു കപ്പിൾ ആണെങ്കിൽ ബോറോയിങ് കപ്പാസിറ്റി ഉണ്ടാവും. ഡിപ്പോസിറ്റ് ആണ് എപ്പോഴും പ്രശ്നമാകുന്നത്, പ്രത്യേകിച്ച് ഈ പ്രോപ്പർട്ടി പ്രൈസിന്റെ ഒരു ഇത്രയും കൂടുതലുള്ളത് കൊണ്ട്. അപ്പൊ അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കീമാണ്. അപ്പൊ യങ് ഏജിൽ തന്നെ നമുക്ക് പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഗുണം.
അതായത് കുടുംബത്തിന്റെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാത്തവർക്കും ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും അല്ലെ? ഈ പഴയ മാനദണ്ഡങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആദ്യ വീട് വാങ്ങുന്നവർക്ക് ഇപ്പോൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ നേട്ടങ്ങൾ അതിലൂടെ ഉണ്ടാകും?
ഒന്ന്, ഈ പ്രൈസ് ക്യാപ്പ്, അതായത് ഇപ്പൊ ന്യൂ സൗത്ത് വെയിൽസിൽ സിഡ്നിയിലാണ് 1.5 million അത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ NSW റീജിയണിലാണെങ്കിൽ 800,000. ബ്രിസ്ബെയിൻ അത് 1 million ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ഫിഗേഴ്സ് ആണ് ഇപ്പോഴത്തെ പ്രോപ്പർട്ടി പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. ഇത് കൂടാണ്ട് പഴയതില് നമുക്കൊരു ലിമിറ്റഡ് നമ്പേഴ്സ് ആയിരുന്നു ഇതിന്റെ എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ സ്കീമിലേക്ക് എൻട്രി ചെയ്യണം, സ്കീമിൽ എൻട്രി ചെയ്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോ ഒരു കുറച്ചും കൂടെ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും വേറെ കുറച്ച് പേർക്ക് എലിജിബിൾ ആവില്ല, കാരണം ആ സ്കീമിൽ പ്ലേസ് ഇല്ലാത്തത് കൊണ്ട്. ഇപ്പൊ അതെല്ലാം എടുത്തു കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്കീമിലേക്ക് ഇപ്പൊ ഒരാള് ഞങ്ങൾ എടുത്ത് വരുവാണെങ്കിൽ, നമുക്ക് അവർ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ലോണിന് നേരെ അപ്ലൈ ചെയ്യാം. അപ്പോ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് വളരെ ഈ ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നു.
ഓക്കെ, ഈ 5% കയ്യിലുണ്ട് അല്ലെങ്കിൽ 5% തുക കയ്യിലുള്ള എല്ലാവർക്കും വീട് വാങ്ങുവാൻ നിലവിൽ സാധിക്കുമോ? മറ്റെന്തെല്ലാം ഘടകങ്ങൾ ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ മറ്റെന്തെല്ലാം മാനദണ്ഡങ്ങളുണ്ട്?
ലെൻഡേഴ്സിന്റെ അടുത്താണ് നമ്മൾ ഈ ലോണിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ലെൻഡേഴ്സിന്റെ അവരുടെ പോളിസിക്ക് വെച്ച് നമുക്ക് ലോൺ പാസ് ആവണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 million പ്രോപ്പർട്ടിയാണ് മേടിക്കാൻ പോകുന്നത്. 950 1 million 95% 950,000 ലോണ് നമുക്ക് കിട്ടാൻ നമ്മൾ എലിജിബിൾ ആയിരിക്കണം. അപ്പൊ അതാണ് ലെൻഡേഴ്സിന്റെ പോളിസി. അപ്പൊ അത് നോർമലി അത് കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. ക്രെഡിറ്റ് സ്കോറിങ്ങും അവരുടെ സോളിഡ് ആയിട്ടുള്ള വർക്കും എല്ലാം വേണം. ഇതെല്ലാം ലെൻഡേഴ്സ് കൺസിഡർ ചെയ്യും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ സ്കീമിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്, ഈ ഫസ്റ്റ് ഹോം ബയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഡിപ്പോസിറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ്.
ഓക്കെ, അതായത് ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് പൊതുവായ നിർദ്ദേശങ്ങളും പൊതുവായ ഇല്ലെങ്കിൽ ഒരു ജനറൽ കോൺസെപ്റ്റിലുള്ള ഒരു കണക്കുകളുമാണ് പറയുന്നത്. വ്യക്തിപരമായ സംശയങ്ങൾക്ക് വിദഗ്ധരെ നേരിൽ കാണണം. ബിബിൻ, അതായത് ലെൻഡേഴ്സ് മോർഗേജ് ഇൻഷുറൻസ് പൂർണ്ണമായും ഒഴിവാക്കപ്പെടും അല്ലേ?
ഈ ലെൻഡേഴ്സ് മോർഗേജ് ഇൻഷുറൻസ് LMI ആണ് നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്യുന്നത്. അതാണ് 15%, 5% നമ്മുടെ ഡിപ്പോസിറ്റ് ആണല്ലോ, ബാക്കിയുള്ള 15% ഗ്യാരണ്ടി ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അതായത് നാളെ ഈ എന്തെങ്കിലും ഈ പ്രോപ്പർട്ടി പ്രൈസ് താഴേക്ക് പോവോ, പ്രോപ്പർട്ടി വിൽക്കുവോ, അവിടെ എന്തെങ്കിലും രീതിയിൽ അത്രയും പൈസ നാളെ ലെൻഡർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ലെൻഡറിനെ ഗ്യാരണ്ടി ചെയ്യുന്നതാണ്, 15% ഗ്യാരണ്ടി ചെയ്യുന്നതാണ് ഈ സ്കീം ചെയ്യുന്നത്. സാധാരണ ആ LMI എന്ന് പറയുന്നത് നമ്മുടെ LMI പ്രൊവൈഡേഴ്സ് ഉണ്ട് ഇവിടെ, അവരാണ് സാധാരണ അത് ഗ്യാരണ്ടി ചെയ്യുന്നത്. അതിന് പകരം ഇത് ഗവൺമെന്റ് ചെയ്യുന്നു. അപ്പോൾ ഗവൺമെന്റ് അവിടെ സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ട് ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നു. ഈ അത് അപ്പൊ അവരുടെ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കാൻ വേണ്ട. സാധാരണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ LMI നമ്മുടെ ലോണില് ആഡ് ചെയ്ത് തരിക ചെയ്യുന്നത്. ഇത് ഗവൺമെന്റ് നമുക്ക് വേവ് ചെയ്യാന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളത് കൊടുക്കുന്നില്ല, ഫസ്റ്റ് ഹോം ബയേഴ്സ് കൊടുക്കുന്നില്ല. അതിന് പകരം നമുക്ക് 95% ഞാൻ അതാണ് ആ കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് പറയാം ജോജോ. അതായത് ഇത് തമ്മിലുള്ള പ്രാക്ടിക്കലി ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നോർമലി 95% ലോൺ എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ LMI എമൗണ്ട് വളരെ ഹ്യൂജ് ആയിരിക്കും. ഇവിടെ വരുന്ന ഒരു വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 95% പ്രോപ്പർട്ടി വാല്യൂവിന്റെ 95% ആസ് ലോങ് ആസ് ദേ ആർ എലിജിബിൾ ലോൺ ലെൻഡർ അപ്രൂവ് ചെയ്യും. അപ്പൊ വെറും 5% ഡിപ്പോസിറ്റ് പ്ലസ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത്, ഇതാണ് പിന്നെ ലീഗൽ ഫീസ്, ഇതാണ് നമ്മുടെ അടുത്ത് വേണ്ടത്. ഇത് കൂടാതെ വേറൊരു ബെനിഫിറ്റ് നോർമലി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ 95% ലോണുകളിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. കാരണം നമ്മുടെ ഈ ഹോം ലോൺ എടുക്കുമ്പോൾ റിസ്ക് ബേസ്ഡ് ആണ് അതിന്റെ പ്രൈസിങ് മിക്കവാറും. അതായത് LMI ഇല്ലെങ്കിൽ റേറ്റ് കുറവായിരിക്കും, LMI ഉണ്ടെങ്കിൽ കൂടുതലായിരിക്കും. 95% എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലായിരിക്കും ഈ കമ്പയർ ടു 80%. ഇതിന്റെ അകത്ത് മിക്ക ലെൻഡേഴ്സും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കീമിലാണെങ്കിൽ അവർ 80% റേറ്റ് ആണ് ഇതിൽ അപ്ലൈ ചെയ്യുക. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ റേറ്റിൽ ഈ ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഈവൻ 95% ലോൺ ആണെങ്കിലും അവർക്ക് ഈ ബെറ്റർ റേറ്റും കിട്ടും.
ഈ അപേക്ഷകരുടെ വരുമാന പരിധി ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. മുൻപ് ശമ്പളത്തിന്റെ അല്ലെങ്കിൽ വരുമാനത്തിന്റേതായ ഒരു പരിധി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് ശമ്പളത്തിന്റെ പരിധി ഇല്ലാതെ തന്നെ ഈ പദ്ധതിയിലൂടെ അപേക്ഷിക്കാൻ കഴിയും അല്ലേ?
അതെ അതെ അതെ. നേരത്തെ അത് 200,000 ആയിരുന്നു കപ്പിളിന് ഉണ്ടായിരുന്നത്. അപ്പൊ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നല്ലപോലെ ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷേ ഡിപ്പോസിറ്റ് ഇല്ല. ഡിപ്പോസിറ്റ് ഉണ്ടാവാനായിട്ട് അവര് വെയിറ്റ് ചെയ്യണ്ട, അങ്ങനെയുള്ള ഇവരെയാണ്
തന്നെ. ഈ പുതിയ സ്കീം നടപ്പിലാക്കുമ്പോൾ ഇതിന്റെ അപേക്ഷാ പ്രക്രിയയിലോ ഇല്ലെങ്കിൽ മറ്റ് രേഖകൾ അങ്ങനെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ?
ഇല്ല. സി വലിയൊരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് എപ്പോഴും കോൺട്രാക്ട് ഡേറ്റ് ആണ് ഇതിന്റെ അകത്ത് എലിജിബിൾ ആകുന്നത്. അപ്പൊ ആഫ്റ്റർ ഒക്ടോബർ 1 കഴിഞ്ഞിട്ടുള്ള കോൺട്രാക്ടിലാണ് ഇതെല്ലാം എലിജിബിൾ ആകുന്നത്. ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ പഴയതാണ്. അതായത് പഴയതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മുമ്പുണ്ടായിരുന്ന സ്കീമിലെ പോലെ തന്നെ എല്ലാം സിറ്റിസൺ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡന്റ് ആയിരിക്കണം, 18+ ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ.
അതായത് ഒക്ടോബർ 1 പദ്ധതി നടപ്പിലാക്കുന്നത്, അതിന് തൊട്ടു മുൻപ് സെറ്റിൽമെന്റ് വരുന്നവർക്ക് ഇത് നീട്ടിവെച്ച് ഈ പദ്ധതിയിൽ ഉൾപ്പെടാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ
ഇല്ല, അത് പറ്റില്ല. കാരണം കോൺട്രാക്ട് ഡേറ്റ് ആണ് നോർമലി നമ്മൾ ഇങ്ങനെയുള്ള സ്കീമുകൾക്ക് അതിന്റെ ഒരു അതിനെ നമ്മൾ റിയലൈസ് ചെയ്യുന്നു. കറക്റ്റ്, അതെ. അപ്പം കോൺട്രാക്ട് ഡേറ്റ് കണ്ട സെറ്റിൽമെന്റ് എന്ന് വേണമെങ്കിലും ആകാലോ.
ഓക്കെ ബിബിന്, ഈ സർക്കാരാണ് ഇതിന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞല്ലോ, ഈ 5% മുകളിലായി വരുന്ന, അല്ലെങ്കിൽ ആ 15% ഗ്യാരണ്ടി സർക്കാരാണ് എന്ന് പറഞ്ഞല്ലോ. ഈ വീട് വിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമോ?
ഇത് എന്ന് പറഞ്ഞത് നമ്മളൊരു ഷെയർഡ് ഇക്വിറ്റി സ്കീം പോലെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വീട് വിൽക്കുവാണെങ്കിൽ അതിന്റെ ലാഭം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, നഷ്ടമാണെങ്കിൽ ഒഫ്കോഴ്സ് അത് കൊടുക്കേണ്ടി വരും. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ സ്കീം വർക്ക് ചെയ്യുന്നത് മറ്റ് സ്കീമുകളിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ഇതിൻ്റെ അകത്ത് ഓൺഗോയിങ് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് നമ്മൾ ആ വീടെടുത്തിട്ട് നമ്മൾ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടേ ഇരിക്കണം. ഫസ്റ്റ് ഹോം ബയർ ആണ്, വിത്തിൻ 6 months അങ്ങോട്ട് മാറി നമ്മൾ അവിടെ താമസിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മളത് റെന്റ് ഔട്ട് ചെയ്താലോ നമ്മുടെ ഈ ഹോം ഗ്യാരണ്ടി സ്കീമിൽ നിന്ന് നമ്മൾ ഔട്ടാവും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു ഫസ്റ്റ് ഹോം ബയർ ആണ്, ഞാനൊരു വീട് മേടിച്ചു ഹോം ഗ്യാരണ്ടി സ്കീമിൽ, ഒരു 1 year കഴിഞ്ഞു ഞാനത് റെന്റ് ഔട്ട് ചെയ്തു. റെന്റ് ഔട്ട് ചെയ്യുന്നതോടെ ഞാൻ ഈ ഹോം ഗ്യാരണ്ടി സ്കീമിൽ നിന്ന് ഔട്ടാവും. അതിന്റെ മീനിങ് ഞാൻ ഈ ലെൻഡറോട് സംസാരിക്കണം. അപ്പൊ ലെൻഡറോട് പറയുമ്പോഴത്തേക്കും ഇത് ഇൻവെസ്റ്റ്മെന്റ് ആയി. അപ്പൊ അവരെന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ നിലവിലുള്ള എന്റെ എലിജിബിലിറ്റി നോക്കിയിട്ടേ അതിലേക്ക് എനിക്ക് മാറാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോൺ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ആക്കാൻ പറ്റുള്ളൂ.
അങ്ങനെ ഒരു നിബന്ധന ഈ പദ്ധതിയിലുണ്ടല്ലേ?
നിബന്ധന ഓൺഗോയിങ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ മീറ്റ് ചെയ്യണം.
ഈ 5% ഡെപ്പോസിറ്റുകൾക്ക് സാധാരണഗതിയിൽ പലിശ കൂടുതലായിരിക്കും. ഇപ്പോൾ സർക്കാരിന്റെ 15% ഗ്യാരണ്ടി കൂടി വരുന്നു. അതായത് 20% തുക ഒരു ബയ്യർ ഇതിനായി കാണുന്നുണ്ട്, സർക്കാരിന്റെ കൂടി ഗ്യാരണ്ടിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ 20% എന്ന നിലയിൽ തന്നെ ആയിരിക്കുമോ ഇതിന്റെ പ്രൈസിങ് ഈ പലിശ ബാങ്കുകൾ കണക്കാക്കുന്നത്?
അതെ അതെ, അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് ഞാൻ പറയും. സാധാരണ 95% ലോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഞങ്ങൾ ബ്രോക്കേഴ്സ് എല്ലാവരും റേറ്റ് വലിയൊരു കൺസേൺ ആണ് അതിൻ്റെ അകത്ത്. സാധാരണ ലോണുകളിൽ നിന്ന് ഏകദേശം ഒരു 1% മേലെ അതിൻ്റെ അകത്ത് ഡിഫറൻസ് വരാം. ഡിപ്പെൻസ് ഓൺ ബാങ്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത് 80% തന്നെ ആ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹോം ബയർ പോലെയുള്ളവർക്ക് അത് വളരെ ബെനിഫിറ്റ് ആണ്.
ഓക്കെ ബിബിനെ, ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ ഉൾനാടൻ പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ ഇത് വലിയ നേട്ടമാകില്ലേ? കാരണം താരതമ്യേന വീട് വില അധികം കുതിച്ചുയരാത്ത മേഖലയാണ് ഓസ്ട്രേലിയയുടെ ഉൾനാടൻ പ്രദേശങ്ങൾ.
തീർച്ചയായും തീർച്ചയായും, കറക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റീജിയണലിൽ ചില ഏരിയകളിൽ പ്രൈസ് ഒന്ന് ചെറുതായിട്ട് ജമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും അവരുടെ അവിടുത്തെ നമ്മളിപ്പോഴത്തെ ഒരു 5%, അതേപോലെ ഇതിന്റെ അകത്ത് ഈ അതുകൊണ്ടാണ് ഈ സ്കീമില് നമ്പേഴ്സിന് ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സുഖമായി അപ്ലൈ ചെയ്യാം. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒരാൾക്ക് നമ്മൾ ആദ്യം ഒരു പ്രീ അപ്രൂവൽ ഉണ്ടാവും. ഓക്കെ, പ്രീ അപ്രൂവൽ, അതായത് ഇങ്ങനെ ഇതിനു മുമ്പ് ഫസ്റ്റ് ഹോം ബയർ ആണെന്നുള്ള എലിജിബിലിറ്റി ഒക്കെ ഒന്ന് മീറ്റ് ചെയ്യുന്ന ഇനിഷ്യൽ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്ത് നമ്മളൊരു പ്രീ അപ്രൂവൽ എടുക്കും പാർട്ടിസിപ്പേറ്റിംഗ് ലെൻഡേഴ്സിന്റെ അടുത്ത്. വൺസ് അതെടുത്തു കഴിഞ്ഞാൽ പ്രീ അപ്രൂവൽ ആയി. ഈ പ്രീ അപ്രൂവൽ കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഈ സ്കീമിലേക്ക് വരുന്നത്. അപ്പൊ പഴയതിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്കീമിൽ പോയി നമ്മളൊരു നമ്പറൊക്കെ എടുക്കണമായിരുന്നു. അതായത് ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂവല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നമ്പറൊക്കെ വേണമായിരുന്നു. ഇനി അത് ഉണ്ടാവില്ല, അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടാവില്ല. നമ്മൾ സാധാരണ പോലെ പ്രീ അപ്രൂവൽ എടുക്കുന്നു, അവർ ഫസ്റ്റ് ഹോം ബയറാണ്, ഈ 5% എലിജിബിൾ ആണ് എങ്കിൽ നേരെ ലോണിലേക്ക് കടക്കാം.
ഓക്കെ, അപ്പോൾ ഒട്ടേറെ ആളുകൾക്ക്, ഇല്ലെങ്കിൽ 10,000-കണക്കിന് ആളുകൾക്ക് നേട്ടമുണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് ഒക്ടോബർ 1 മുതൽ നടപ്പിലാകാൻ വേണ്ടി പോകുന്നത്. വളരെയധികം നന്ദി ബിബിൻ പോൾ, ഇത്രയും കാര്യങ്ങൾ SBS ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്. പ്രിയ ശ്രോതാക്കളെ, 5% ഡെപ്പോസിറ്റിൽ LMI ഇല്ലാതെ ഓസ്ട്രേലിയയിൽ വീട് വാങ്ങാൻ സഹായിക്കുന്ന ഫസ്റ്റ് ഹോം ബയർ ഗ്യാരണ്ടി സ്കീമിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സിഡ്നിയിലെ ഡിസൈർ മോർഗേജ് സൊല്യൂഷൻസിൽ മോർഗേജ് കൺസൾട്ടന്റായ ബിബിൻ പോളാണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക. ഓസ്ട്രേലിയൻ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ എപ്പോൾ വേണമെങ്കിലും കേൾക്കുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൌൺലോഡ് ചെയ്യുക. ഫേസ്ബുക്കിലും നിങ്ങൾക്ക് SBS മലയാളത്തെ പിന്തുടരാം. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.